2021 June 6 ഞായറാഴ്ച കേരള കോമതി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് ചതുരംഗം പങ്ക്തിയിൽ അഡ്വക്കേറ്റ് എ ജയശങ്കർ എഴുതുന്നു. 80-20 കാണാപ്പുറങ്ങൾ. ആദ്യമേ പറയട്ടെ, ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകളെ സംബന്ധിച്ചിടത്തോളം 80-20 എന്ന അനുപാതം നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തി റദ്ദാക്കിയ ഹൈക്കോടതി വിധിയെക്കുറിച്ചല്ല, അതിലേക്ക് നയിച്ച രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക സാഹചര്യങ്ങളെക്കുറിച്ചാണ് ഈ ലേഖനം. കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ എക്കാലവും UDFന്റെ വോട്ട് ബാങ്കായിരുന്നു. മലബാറിൽ മുസ്ലിങ്ങൾ ലീഗിന് വോട്ട് ചെയ്യും, മറ്റിടങ്ങളിൽ കോൺഗ്രസിനും. ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ കേരള കോൺഗ്രസിനെ പിന്തുണയ്ക്കും. മറ്റെല്ലായിടത്തും അവരുടെ വോട്ട് കോൺഗ്രസ് പാർട്ടിക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. 2019 പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരെ ഇതായിരുന്നു സംസ്ഥാനത്തെ അവസ്ഥ. എന്നാൽ അതിനുശേഷം കേരളത്തിലെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ മാറി ചിന്തിക്കാൻ തുടങ്ങി. ദേശീയവും സാർവദേശീയവും പ്രാദേശികവുമായ പല കാരണങ്ങളും ഈ മാറ്റത്തിന് വഴിതെളിച്ചു. ദേശീയ തലത്തിൽ കോൺഗ്രസ് അത്ര വേഗമൊന്നും അധികാരത്തിൽ തിരിച്ചു വരാൻ പോകുന്നില്ലെന്ന യാഥാർത്ഥ്യം മതമേലധ്യക്ഷന്മാർ തിരിച്ചറിഞ്ഞു. BJP സർക്കാരിനെ പ്രകോപിപ്പിക്കുന്നത് ഒട്ടും ആരോഗ്യകരമല്ലെന്ന ബോധ്യവും അവർക്കുണ്ടായി. അതുകൊണ്ട് തന്നെ പൌരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നടന്ന കോലാഹലങ്ങളിലൊന്നും അവരെ കണ്ടില്ല. 2019 ഈസ്റ്റർ ദിവസം കൊളംബോയിലെ ക്രിസ്തീയ ദേവാലയങ്ങളിൽ നടന്ന ബോംബ് സ്ഫോടനങ്ങളും നൈജീരിയയിൽ ബൊക്കോഹറം നടത്തുന്ന തീവ്രവാദ പ്രവർത്തനവും ഫ്രാൻസിൽ ഒരു അധ്യാപകന്റെ തല വെട്ടിയതും വിയന്നയിലെ ഭീകരാക്രമണവും പാകിസ്ഥാനിൽ ക്രൈസ്തവർ അനുഭവിക്കുന്ന പീഡനവുമൊക്കെ ഇവിടെയും ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ വലിയ ചർച്ചാവിഷയമായി. ഇസ്താംബൂളിലെ ചരിത്ര പ്രസിദ്ധമായ ഹാഗിയ സോഫിയ വീണ്ടും ഒരു മുസ്ലിം ആരാധനാ കേന്ദ്രമാക്കി മാറ്റിയ നടപടി കേരളത്തിലെ ക്രൈസ്തവർക്കിടയിലും വലിയ വികാരവേലിയേറ്റം സൃഷ്ടിച്ചു. മേജർ ആർച്ച് ബിഷപ്പും പരിശുദ്ധ കാത്തോലിക്ക ബാവയും ഏകസ്വരത്തിൽ അതിനെ അപലപിച്ചു. അതേസമയം ഈ നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ചന്ദ്രിക ദിനപത്രത്തിൽ ലേഖനമെഴുതിയതും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ പ്രകോപിപ്പിച്ചു. 2019 തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് KM Mani അന്തരിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ പാർട്ടി രണ്ടായി പിളർന്നു. KM Maniയുടെ വിയോഗം സൃഷ്ടിച്ച ശൂന്യത നികത്താൻ ജോസ് കെ മാണിക്കോ, PJ Josephനോ, PC George നോ കഴിയില്ലെന്ന് കത്തോലിക്ക മെത്രാൻമാർ തിരിച്ചറിഞ്ഞു. പിളർപ്പോടെ കേരള കോൺഗ്രസ് കൂടുതൽ ദുർബലമായെന്നും അവർ മനസ്സിലാക്കി. കേരള കോൺഗ്രസിലെ പിളർപ്പൊഴിവാക്കാൻ കോൺഗ്രസോ മുസ്ലിം ലീഗോ ശ്രമിച്ചില്ലെന്ന കാര്യവും അവരെ വേദനിപ്പിച്ചു. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതും അതിനുശേഷം ജോസ് കെ മാണി നയിക്കുന്ന വിഭാഗത്തെ UDFൽ നിന്ന് പുറത്താക്കിയതും മെത്രാൻമാരെ ഇരുത്തി ചിന്തിപ്പിച്ചു. ഇനിയങ്ങോട്ട് LDFമായി സഹകരിക്കുന്നതാണ് ഭേദമെന്ന ചിന്ത അവിടെയും പ്രബലമായി. ഏതാണ്ട് അതേ ഘട്ടത്തിലാണ് മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള കേരള ഗവൺമെന്റിന്റെ തീരുമാനം പുറത്തുവരുന്നത്. അതോടെ കത്തോലിക്ക മെത്രാൻമാർ ഇടതു സർക്കാരിന്റെ സ്തുതിഗായകരായി മാറി. ഭരണഘടന ഭേദഗതി ചെയ്ത് സംവരണം സാധ്യമാക്കിയ കേന്ദ്രത്തിലെ BJP സർക്കാരിനെയും താമസം വിന ഇത് സംസ്ഥാനത്ത് നടപ്പാക്കിയ ഇടതുമുന്നണി സർക്കാരിനെയും പ്രകീർത്തിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് ദീപിക പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ വലിയ ലേഖനമെഴുതി. അതിൽ മുന്നാക്ക സംവരണത്തെ വിമർശിക്കുന്ന മുസ്ലിം ലീഗിനെയും നിലപാടില്ലാതെ നട്ടം തിരിയുന്ന കോൺഗ്രസ് നേതൃത്വത്തെയും കണക്കിന് വിമർശിച്ചു. മുസ്ലിം ലീഗിന്റെ കൈകൈ സിൻഡ്രോമിനെ പരിഹസിക്കുന്ന മറ്റൊരു ലേഖനം ദീപികയുടെ എഡിറ്റോറിയൽ പേജിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടു. മുസ്ലിങ്ങൾക്കുള്ള സംവരണത്തെ യാതൊരു തരത്തിലും ബാധിക്കുകയില്ല എങ്കിൽ പോലും പാവപ്പെട്ട ക്രിസ്ത്യാനികൾക്കും ദരിദ്ര നായന്മാർക്കും വെറും 10% മാറ്റിവെക്കുന്നതിനെ ലീഗ് എതിർക്കുന്നത് ഭരതനെ യുവരാജാവാക്കിയാൽ മാത്രം പോരാ, ശ്രീരാമൻ 14 കാട്ടിൽ പോവുകയും വേണമെന്ന കൈകേയിയുടെ മനോഭാവത്തോടാണ് ലേഖകൻ താരതമ്യം ചെയ്തത്. കത്തോലിക്ക മെത്രാൻമാരുടെ അറിവോടും ആശീർവാദത്തോടും കൂടിയാണ് ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് വിഭാഗം LDFൽ ചേക്കേറിയത്. അവിടെ അവർക്ക് മാന്യമായ പരിഗണന ലഭിക്കുമെന്ന ഉറപ്പ് മാർക്സിസ്റ്റ് നേതൃത്വത്തിൽ നിന്ന് തന്നെ മെത്രാൻമാർക്ക് ലഭിച്ചുവെന്ന് വേണം മനസ്സിലാക്കാൻ. ഇതേസമയം തന്നെ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളിലെ 80-20 അനുപാതം, ജസ്നയുടെ തിരോധാനം, ലവ് ജിഹാദ്, ഹലാൽ ഭക്ഷണം, മുസ്ലിം പള്ളികളിലെ ഉച്ചഭാഷണി ഉപയോഗിച്ചുള്ള വാങ്കുവിളി, ഇങ്ങനെ വൈകാരികമായ നിരവധി വിഷയങ്ങൾ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ സജീവ ചർച്ചാ വിഷയമായി. ഇതിന് ചില വൈദികന്മാർ തന്നെ നേതൃത്വം നൽകി. അങ്ങനെ ക്രൈസ്തവർക്കിടയിൽ മുസ്ലിം വിരുദ്ധ വികാരം ശക്തി പ്രാപിച്ചു. പാർലമെന്റ് അംഗത്വം ഉപേക്ഷിച്ച് കുഞ്ഞാലിക്കുട്ടി കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചത് ക്രൈസ്തവരുടെ ആശങ്കകൾക്ക് ആക്കം കൂട്ടി. മുഖ്യമന്ത്രിയാകാനാണ് അദ്ദേഹം തിരിച്ചു വരുന്നതെന്നും ഇനിയങ്ങോട്ട് UDFൽ ലീഗിന്റെ അപ്രമാദിത്വമായിരിക്കുമെന്നും കോൺഗ്രസും കേരള കോൺഗ്രസും അവർക്ക് കപ്പം കൊടുത്ത് കഴിയേണ്ടി വരുമെന്നും പ്രചരണമുണ്ടായി. കേരള കോൺഗ്രസിന്റെ പൂഞ്ഞാർ സീറ്റ് ലീഗ് ചോദിക്കുമെന്നൊരു വാർത്തയും ദീപിക പത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടു. മതരാഷ്ട്രവാദികളുടെ വെൽഫെയർ പാർട്ടിയുമായി മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ ധാരണയെയും ദീപിക നിശിതമായി വിമർശിച്ചു. അങ്ങനെ ക്രിസ്ത്യാനികളുടെ മുസ്ലിം വിരോധം വളരെ പെട്ടെന്ന് ലീഗ് വിരോധവും UDF വിരോധവുമായി പരിണമിച്ചു. ക്രൈസ്തവരുടെ നിലപാട് മാറ്റം 2020 പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിച്ചു. തൃശൂർ മുതൽ പത്തനംതിട്ട വരെയുള്ള പ്രദേശങ്ങളിൽ UDFന് അപ്രതീക്ഷിതമായി തിരിച്ചടിയുണ്ടായി. ഇത് പരിഹരിക്കാൻ വേണ്ടി ലീഗ് നേതാക്കൾ മെത്രാൻ അരമനകളിൽ ചെല്ലുകയും സന്ധി സംഭാഷണം നടത്തുകയും ചെയ്തു. പക്ഷേ സഭാ നേതൃത്വം നിലപാട് മാറ്റാൻ കൂട്ടാക്കിയില്ല. ഒരു അവസാന ശ്രമമെന്ന നിലയിൽ ഉമ്മൻചാണ്ടിയെ UDF നേതൃത്വത്തിൽ പുനരവതരിപ്പിക്കുകയും അദ്ദേഹമായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് വ്യക്തമായ സൂചന നൽകുകയും ചെയ്തു. പക്ഷേ അതും ഫലവത്തായില്ലെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കി. ക്രിസ്ത്യൻ സഭകൾക്ക് പ്രാമുഖ്യമുള്ള മധ്യകേരളത്തിൽ LDFന് തന്നെ കനത്ത ഭൂരിപക്ഷം ലഭിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മന്ത്രി ജലീലിനെ ക്രൈസ്തവ സഭാ നേതൃത്വം ഒറ്റതിരിച്ച് ആക്രമിച്ചിരുന്നു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഫലത്തിൽ മുസ്ലിം ക്ഷേമ വകുപ്പായി പരിണമിച്ചെന്ന് അവർ പരാതിപ്പെട്ടു. വോട്ടെടുപ്പിനും തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനുമിടയിൽ അദ്ദേഹത്തെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള ലോകായുക്തയുടെ ഉത്തരവ് പുറത്തുവരികയും ചെയ്തു. വിശ്വാസം പറക്കടിയിൽ വെക്കാനുള്ളതല്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഒരു ന്യായാധിപനാണ് ജലീലിന്റെ വിധി തീരുമാനിച്ചതെന്ന കാര്യവും പ്രസ്താവ്യമാണ്. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മെത്രാൻമാർ അടുത്ത ഡിമാൻഡ് മുന്നോട്ട് വെച്ചു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി അത് അംഗീകരിക്കുകയും വകുപ്പ് ഏറ്റെടുക്കുകയും ചെയ്തു. ഇതിന്റെ തുടർച്ചയെന്ന രീതിയിലാണ് 80-20 എന്ന അനുപാതം റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ സുപ്രധാന വിധിയുണ്ടായിട്ടുള്ളത്. വിധി ഉടനെ നടപ്പാക്കണമെന്ന് ക്രിസ്ത്യൻ സഭകളും ഇരു കേരള കോൺഗ്രസുകളും ആവശ്യപ്പെട്ടു. സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കണമെന്ന് വിവിധ മുസ്ലിം സംഘടനകളും ആവശ്യപ്പെടുന്നു. പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രി സർവകക്ഷിയോഗം വിളിച്ചു. 80-20 അനുപാതത്തിന്റെ കാര്യത്തിൽ രമ്യമായ പരിഹാരം ഉണ്ടായാലും ഇല്ലെങ്കിലും രണ്ട് പ്രബല ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന പരസ്പര അവിശ്വാസവും സ്പർദ്ധയും സംസ്ഥാനത്തെ എങ്ങോട്ട് നയിക്കുമെന്നതാണ് നാം കാത്തിരുന്ന് കാണേണ്ട പ്രധാന സംഗതി.